ടെക് ആൻഡ് ടോക്കിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നും അല്പം നമ്മൾ എക്സ്ട്രാ കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആദ്യം പഴയ എപ്പിസോഡിൽ പറഞ്ഞതിന്റെ ഒരു എന്താ പറയുക അപ്ഡേറ്റ് ഉണ്ട്. ഇപ്പൊ ട്വിറ്ററിന്റെ കാരസെൽ ഉണ്ടല്ലോ, ഈ ഹാക്കിന്റെ വിഷയം കാരണം ആ ട്വിറ്ററിന്റെ ആ കാരസോൾ എടുത്ത് മാറ്റിയായിരുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അത് പിന്നെ തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്നു ഇവർ ഇന്റേണലായിട്ട് സംസാരിച്ച് പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കിയ ശേഷം ആയിരിക്കും. എന്തായാലും നഷ്ടപ്പെട്ട ആ ഒരു റെപ്യൂട്ടേഷൻ ട്വിറ്ററിൽ നിന്ന് തിരിച്ചു കിട്ടി വിശ്വസിക്കാം. എന്തായാലും പിന്നെ അടുത്ത സംസാരിക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മൊബൈൽസിൻ്റെ ന്യൂസ് നോക്കുന്നു. അപ്പം അതിലാദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ് വൺ പ്ലസ് നോഡിൻ്റെ കാര്യം. അപ്പോൾ അത് റിലീസായിട്ടുണ്ട്. എന്നാൽ 25,000 രൂപയുടെയാണ് ബേസ് മോഡൽ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നത് റിയൽമി X3 അറിയാമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് സെയിം തന്നെയാണ് അവർ ആ കൂടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമിയുടെ ഫോണിൻ്റെ സൈഡിലാണ് പവർ ബട്ടണിലാണ് ഈ ഒരു നമ്മുടെ ഫിംഗർ പ്രിൻറ് സ്കാനർ ഉള്ളത്. പക്ഷേ ഇതിലാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ, വേറെ വ്യത്യാസം വലുതായിട്ട് അങ്ങനൊന്നുമില്ല. പിന്നെ ഇതിൽ സ്പെസിഫിക്കേഷൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 6.44 ഇഞ്ച് 6.5 ഇഞ്ച് അടുപ്പിച്ചുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അത് തന്നെ ഹൈറ്റ് കൂടുതലാണ്, 20:9 ആസ്പെക്ട് റേഷ്യോ ആയതുകൊണ്ട് ആക്ച്വലി HDയും കാട്ടി കൂടുതൽ പിക്സൽസ് ഉണ്ട്. ടെക്നിക്കലി 2400:1080 pixels ആണ്. പിന്നെ അല്ലാതെ ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 2 എണ്ണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് 90 Hz ആണ്. പക്ഷേ ഇതിൻ്റെ ടച്ച് റെസ്പോൺസിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് അത് ഏതാണ്ട് 180 Hz ആണ്. സോ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഗെയിംസിലൊക്കെ ആ ഒരു ടച്ചിൻ്റെ ആ സ്പെസിഫിക്കേഷൻ അത്യാവശ്യം നമുക്ക് കിട്ടും ആ സ്പീഡ്. പിന്നെ അതിനുശേഷം പറയാനാണെങ്കിൽ ഡ്യുവൽ സെൽഫി ക്യാമറയാണ്. ഇതിന് ടോട്ടലി 6 ക്യാമറയുണ്ട്, 2 ഫ്രണ്ടിൽ 4 ബാക്കിൽ. അപ്പം ആദ്യം ഫ്രണ്ടിലേന്ന് പറയുമ്പം മെയിൻ സെൻസർ എന്ന് പറഞ്ഞാൽ 32 MP സോണിയുടെ IMX616 സെൻസറാണ്. അങ്ങനെ സെൻസറിൻ്റെ പേര് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷേ അത് അത്യാവശ്യം സോണിയുടെ സെൻസർ ആയിട്ട് നല്ലതാണ്. സെക്കൻഡറി എന്ന് പറയുന്നത് 8 MP വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ 105° ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ട്. ആക്ച്വലി ഇതിലും വലിയൊരു ഫീൽഡ് ഓഫ് വിഷൻ ഉള്ള ക്യാമറയാണ് ബാക്കിൽ വീട് വെച്ചേക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്ന റിയൽമിയുടെ സൂപ്പർ സൂം ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ്. പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ എന്തിനാണ് സൂപ്പർ സൂം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും അതിനുശേഷം ബാക്ക് ക്യാമറ എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞ കണക്ക് 4 എണ്ണമുണ്ട്. അതിൽ 48 MP ആണ് മെയിൻ ക്യാമറ, അത് സോണിയുടെ IMX586 സെൻസർ ആണ്. അപ്പം സോണിയുടെ ആണെങ്കിൽ സാംസങ്ങിൻ്റെ കൂടെ അല്പം കൂടെ നല്ലതാണ്. യൂഷ്വലി സാംസങ് സോണി ഇതിൽ രണ്ട് സെൻസറുമാണ് യൂഷ്വലി ഉപയോഗിക്കുന്നത് മിക്ക ഫോൺസ്. പിന്നെ ഇതിൻ്റെ അകത്ത് OIS ഉണ്ട്, EIS ഉണ്ട്. അപ്പം ഒപ്റ്റിക്കൽ ഇമേജ് സെൻസിറ്റബിലൈസേഷൻ കൂടെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം നൈറ്റ് സൈറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അവർ വേറെ പേരായിരിക്കും, ആ ഒരു ഫീച്ചർ നല്ല യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിളായിട്ട് വെച്ചാൽ അല്ലെ ആ ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈമിൽ നോക്ക് നൈറ്റ് സൈറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ക്ലാരിറ്റി കിട്ടും, HDR9 കാട്ടി കൂടുതൽ. അപ്പം അതൊരു ഗുണമാണ്. പിന്നെ അല്ലാതെ ബാക്കിയുള്ള ക്യാമറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 MP അൾട്രാ വൈഡ് ക്യാമറയുണ്ട്, അതിന് 119° ഫീൽഡ് ഓഫ് അല്പം കൂടെ വൈഡ് റേഞ്ച് കിട്ടും. പിന്നെ 5 MP ഡെപ്ത് സെൻസർ ഉണ്ട്, 2 MP മാക്രോ ക്യാമറ ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ഉണ്ട്. പിന്നെ സാധാരണ ഇപ്പോഴത്തെ എല്ലാ ഫോണിലും കണക്ക് ഡ്യുവൽ LED ഫ്ലാഷ് ഉണ്ട്. സംഭവം ഒരുവിധം നല്ലൊരു പാക്കേജാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള റെക്കോർഡിങ് കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 4K at 30 FPS ആണ്. സോ സ്ലോ മോഷൻ 4K ഒന്നുമില്ല. 1080p 240 FPS കിട്ടും. പിന്നെ റോ ഇമേജ് ക്യാപ്ചറും ബാക്കി കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ ആണ്. ഇപ്പം ചില ഫോൺസിലൊക്കെ അവരല്ല പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള പ്രോസസ്സൊക്കെ പേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സ്വന്തമായിട്ടുള്ള പ്രോസസ്സറിലോട്ട് നീങ്ങുന്നുണ്ട്. പക്ഷേ ഇത് സ്നാപ്ഡ്രാഗൺ തന്നെയാണ്, നല്ല കാര്യമാണ്. പിന്നെ അതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ 5G എനേബിൾഡ് ആണ്. അപ്പം 5G ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. മോഡവും ഉണ്ട്. അപ്പം അത്യാവശ്യം ഫ്യൂച്ചർ പ്രൂഫിംഗ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബേസ് മോഡൽ 3 മോഡലുണ്ട്, അതിൻ്റെ കാര്യം പിന്നെ പറയാം. എന്തായാലും DDR4 RAM ആണ്, ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാണ്. OS എന്ന് പറയുമ്പം ഓക്സിജൻ OS എന്ന് പറയുമ്പം ഇപ്പം ആക്ച്വലി കൂടെ ഇറങ്ങിയ OS ഉണ്ടല്ലോ ഫോണിലുള്ള OS-നെ, ആക്ച്വലി എവരുടെ തന്നെ 1+ Buds ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കും. അത് സപ്പോർട്ടഡ് അല്ല, പക്ഷേ ഒരു അപ്ഡേറ്റ് ഉടൻ തന്നെ ഇറക്കി. ഇപ്പോൾ ഫോണെടുത്തടൻ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പം പക്ക എല്ലാ ഫീച്ചേഴ്സും വരും ബഡ്സിന്. പിന്നെ അല്ലാതെ ഇതിൻ്റെ അത് വരെ പറയാൻ ക്യാമറ ഒക്കെ അല്ല, ബാറ്ററിയും കൂടെ. ബാറ്ററി എന്ന് പറഞ്ഞാൽ 4115 mAh ബാറ്ററിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ദിവസം കുഴപ്പമില്ല നീങ്ങും, അതിൻ്റെ അപ്പുറം പ്രതീക്ഷിക്കേണ്ട. അപ്പം 30W charging ഉണ്ട്. അവർ പ്രത്യേക തന്നെ പേരൊക്കെയുണ്ട് വാപ്പ് ചാർജിങ്. അപ്പോൾ അത് ഏതാണ്ട് എന്താ പറയുക 0 to 70% വരെ 30 മിനിറ്റ്സിൽ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പം അത് ഒരു കാര്യം, ബാറ്ററി എത്ര അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് ബാറ്ററിയാണ്, ഈ 30 വോൾട്ട് ചാർജിങ് കൂടാകുമ്പോൾ അത്യാവശ്യം സ്പീഡിൽ കിട്ടും. പിന്നെ IP റേറ്റിംഗ് ഒഫീഷ്യലി ഇല്ലെങ്കിലും അതിൻ്റെ കോഫൗണ്ടർ പറയുന്നത് ഇതിന് എന്താ പറയുക 30 മീറ്റർ ഡെപ്തിൽ 30 സെക്കൻഡ് ഇത് ഇരുന്നാൽ കുഴപ്പമില്ല എന്നവർ പറയുന്നുണ്ട്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്ര ആഴത്തിൽ സർവൈവ് ചെയ്തായിരുന്നു, എല്ലാ ഫോണും അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പം റേറ്റിംഗ് ഇല്ലെങ്കിൽ ഇവിടെ കുഴപ്പമാണ്, അവർക്കൊരു എന്താ പറയുക ഒരു ഉറപ്പായിരുന്നില്ല. പക്ഷേ ഒരു ചെറിയ മഴ ചാറ്റൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പോവും. പക്ഷേ നീ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി അതൊന്നും പ്രതീക്ഷിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എന്താ പറയുക പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു 3 വേരിയൻസ് പറയാന്നുണ്ടെങ്കിൽ 25 രൂപയുടെ തന്നെ 6 GB റാം ഉണ്ട്, 64 GB ഇൻറ്റേണൽ. പിന്നെ 8 GB റാം 128 GBയുടേത് 28 രൂപ, 12 GB റാം 56 GBയുടേതിന് 30 രൂപ. അപ്പം ഇത്രയാണ് ഉള്ളത്. അവർ പറയുന്ന ഒഫീഷ്യലി 4 August സെയിൽസ് തുടങ്ങുന്നത്. അപ്പോൾ ഏതാണ്ട് എനിക്കൊന്ന് സാംസങ്ങിൻ്റെ ഫോണുമായിട്ട് ഇത് ക്ലാഷ് ആവും, അതിൻ്റെ കാര്യം ഞാൻ പിന്നെ സംസാരിക്കാം. അത് ക്ലാഷ് ആകത്തില്ല, വേറെ ഇത് അല്പം കൂടെ എന്തുവാ ഒരു ബിലോ ഒരു ഹൈ മിഡ് റേഞ്ച് ആയതുകൊണ്ട് എന്തായാലും ആ റേഞ്ചിൽ ഈ ഫോണേ എടുക്കത്തുള്ളൂ ആളുകൾ. എന്നാലും ആ ഒരു ടൈമിങ് അല്പം എന്താ പറയുക സസ്പീഷ്യസ് ആണ്. അടുത്ത എന്തായാലും 1+ കാര്യം സംസാരിക്കുന്നുണ്ട്, നമുക്ക് ഇതിൻ്റെ ഇയർബഡ്സിൻ്റെ കാര്യം കൂടെ. സോ 1+ ഇയർബഡ്സ് 5000 രൂപയ്ക്കാണ് അവർ ലോഞ്ച് ചെയ്തേക്കുന്നത്. പ്യുവർ ഇയർബഡ് ആണ്, ഞാൻ മറ്റേ ഇതിൻ്റെ അറ്റത്ത് ഒറ്ററ്റത്തുനിന്ന് മറ്റേ അത്തോട്ടുള്ള വയർ ആ പരിപാടിയൊന്നുമില്ല, പ്യുവർ ഇയർബഡ്സ്. അവർ പരസ്യത്തിലെല്ലാം പറയുന്നത് 30 അവർ ബാറ്ററി ലൈഫ് ഉണ്ടെന്നാണ്. പക്ഷേ അതിലൊരു ചെറിയ ഒരു എന്താ പറയുക ചെറിയൊരു ഡൗട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പക്ക ഇയർബഡ്സ് 7 മണിക്കൂറും എത്രയത് ലാസ്റ്റ് ചെയ്യത്തു. പക്ഷേ ഈ കേസ് ഉണ്ടല്ലോ, ആ കേസ് ഒരു കൂടെ കേസ്, ആ കേസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ ബാറ്ററി ഉണ്ട്, അതും ഇതും കൂടെ ചേർത്തിട്ടാണ് ഇത്രയും ടൈം ലാസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നമ്മളുടെ എന്താ ഐപോഡിൻ്റെ ഏതാണ്ട് ഐപോഡ് ഇയർബഡ്സിൻ്റെ ഏതാണ്ട് ഒരു ക്ലോൺ തന്നെയാണ്. ടച്ച് കൺട്രോളൊക്കെ ഉണ്ട്, പിന്നെ ബാക്കിയുള്ള ഇതുണ്ടല്ലോ നമ്മളുടെ ഡോൾബി ഡയറക്റ്റ് ഓഡിയോ ട്യൂണർ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെ ഇതിനുണ്ട് കൂടെ. ഇതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ കണക്കുള്ള അപ്ഡേറ്റ് ഉണ്ടല്ലോ, ആ പുതിയ അപ്ഡേറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 10.5.2 ഓക്സിമോസ് 10.5.2 എന്ന് പറഞ്ഞ പുതിയൊരു അപ്ഡേറ്റ് വന്ന് കിടക്കും, അത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ ഫീച്ചേഴ്സ് ഉപയോഗിക്കാം. എന്തായാലും ഇത് അതിൻ്റെ കൂടെ മിക്കവാറും ബണ്ടിൽഡ് ആയിട്ടുള്ള വല്ല ഓഫറും ചിലപ്പോൾ കാണും, പറയാക്കൂല, കാണും. ഫ്രീ ആയിട്ടൊന്നും കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂട, പക്ഷേ ഒരു ലാഭം കാണും. പിന്നെ ഞാൻ നേരത്തെ ക്ലാഷ് ആയെന്ന് പറഞ്ഞല്ലോ, അത് ക്ലാഷ് ആയതല്ല, ആ സമയത്ത് തന്നെ ഏകദേശം ഇറക്കുന്നത് ഗാലക്സിയുടെ M31S ആണ്. അത് ലോഞ്ച് ജൂലൈയിലായിരിക്കും. എന്തായാലും ആ ഏതാണ്ട് ആ ഒരു തുടക്കം അടുത്ത മാസം തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ എന്തുവാ സെയിൽസ് തുടങ്ങും. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഒക്കത്തില്ല, കാര്യം ലോഞ്ച് ആയാലല്ലോ. എങ്കിലും 34 MP പ്രൈമറി സെൻസർ ഉണ്ട്, പിന്നെ 8 MP വൈഡ് ആംഗിൾ, 5 MP ഡെപ്ത് സെൻസർ ഉണ്ട്, 5 MP മാക്രോ ക്യാമറ ഉണ്ട്. ക്യാമറ ഏരിയ, ക്യാമറ ആദ്യം പറയാൻ കാര്യം സാംസങ്ങിൻ്റെ ഫോൺസിൽ ക്യാമറയാണ് ഹൈലൈറ്റ്, ക്യാമറയും പിന്നെ ഡിസ്പ്ലേ ഇത് രണ്ടുമാണ് ഹൈലൈറ്റ്. പിന്നെ ഇപ്പം അതിൻ്റെ UI എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതൊരു പേഴ്സണൽ ചോയ്സാണ്. എന്തായാലും ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർ എക്സിനോസ് ആണ് ഇട്ടേക്കുന്നത്, സ്നാപ്പ് ഡ്രാഗൺ അല്ല, എക്സിനോസ് 9611 ചിപ്സെറ്റാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു മിഡ് റേഞ്ച് പ്രോസസ്സറാണ്, 6 GB റാം ഉണ്ട്, 128 GB വരെ സ്റ്റോറേജിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫോണിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 6000mAh ബാറ്ററി ഉണ്ടെന്നുള്ള 25W ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. കാരണം ഫാസ്റ്റ് ചാർജിങ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ബാറ്ററി ആണെങ്കിൽ പണി കിട്ടും. അല്ലാതെ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് ഞാൻ അത് ലോഞ്ച് ചെയ്യുമ്പോൾ അടുത്ത എപ്പിസോഡിൽ പറയാം. പിന്നെ ഫോൺസ് ലോഞ്ച് ചെയ്യുന്നതിൽ വേറൊരു കാര്യം, ലോഞ്ചിങ് അല്ലെങ്കിലും നമ്മുടെ Xiaomi Mi 10 Pro Plus എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഹൈ എൻഡ് ആയിട്ട് അവർ ഇറക്കുന്ന ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ചെറുതായിട്ട് ലീക്കായി. ലീക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ട്വീറ്റ് ചെയ്തവരാണ്. അപ്പം അതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, സ്ഥിര സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതിലൊരു ഹൈലൈറ്റ് എന്ന് ഞാൻ പറയാതെ 30x സൂം ഉണ്ട്, പിന്നെ 4500mAh ബാറ്ററി ഉണ്ട്. ഇത് രണ്ടുമാണ് എനിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് ഇത് തോന്നിയത്. കാര്യം ഈ 4500mAh എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ ഹൈ എൻഡ് ഫോൺസിൽ യൂഷ്വലി ബാറ്ററി അവർ എന്തോ കാരണം കൊണ്ട് തിന്നാക്കാനാണ് തോന്നുന്നു, എന്തായാലും ഒരു താഴെ. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഓഡിയോ ജാക്കുണ്ട്. സോ ഓഡിയോ ജാക്കും സാധാരണ തഴയുന്നതാണ്. ഇപ്പോൾ ഓഡിയോ ജാക്കും പിന്നെ Xiaomi എല്ലാ ഫോണിലും കണക്ക് ഇൻഫ്രാറെഡ് പോർട്ടും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ആ 30x സൂം ഉണ്ട്, അത് പ്യുവർ ഒപ്റ്റിക്കൽ സൂം ആണോ എന്ന് എനിക്ക് സംശയം അറിയത്തില്ല. 30x ഒക്കെ ഒപ്റ്റിക്കൽ സൂം വഴി പാടുപെടും,
ടെൻ എക്സ് തന്നെ വേറെ പാടായിരുന്നു. പെരിസ്കോപ്പിക് ആയിട്ടുള്ള കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ചാണ് അവർ ചെയ്ത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഫോണുകളുടെ ഹാർഡ് ഡ്രൈവിൻ്റെ അല്ലെങ്കിൽ ലോഞ്ചുകളുടെ എല്ലാം കാര്യം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഈ ആൻഡ്രോയിഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം അതിലാണെങ്കിൽ ആദ്യം ഗൂഗിൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഗൂഗിൾ ആൻഡ്രോയിഡ് ഗോ ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ തന്നെ ലൈറ്റ് വേർഷൻ അത് മതി ഇനി ലോ മെമ്മറി ഫോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇപ്പോഴത്തെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒന്നും അറ്റ്ലീസ്റ്റ് എന്താ പറയുക ഒരു 1 or 2 GB റാം മിനിമം ഇല്ലെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് റൺ ചെയ്യത്തില്ല. ആ അവസ്ഥയായിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ള ഫോൺസിലല്ല ലോ എൻ്റെ ബഡ്ജറ്റ് ഫോൺസ് ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അൾട്രാ ലോ ബഡ്ജറ്റിലൊക്കെ 2 GB റാം ഒക്കെ കാണും. അപ്പം അതിൽ ഇനിയിപ്പം ഈ ആൻഡ്രോയിഡ് ഗോ മതി നമ്മൾ ഗൂഗിൾ ഏതാണ്ട് ഒരു അതൊരു സ്ട്രോങ് ആയിട്ട് അവർ പറഞ്ഞു. മിക്കവാറും അതൊരു എന്താ പറയുക റിക്വയർമെൻ്റ് ആയിട്ട് മാറ്റും. ഇപ്പോൾ റിക്വയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ അത് ഇനിയിപ്പം മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് അത് സംസാരിക്കും എന്നേ ഉള്ളൂ. ലോ എൻഡ് ഫോൺസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ വേറെ കാര്യം കൂടി ഇപ്പം വേറെ ന്യൂസും കൂട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ലെൻസ് ഉണ്ടല്ലോ അതിപ്പം iOS ഡിവൈസസിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സോ ഇപ്പം നമ്മുടെ റൂറൽ ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഉള്ളവർക്ക് അല്പം കൂടെ ഗുണമാവും. കാര്യം ഈ ഇംഗ്ലീഷ് വായിക്കാത്തവർക്ക് ഇത് കാണിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയിലോട്ട് എത്തും. അത് നാച്ചുറലായിട്ട് പറ്റും. ഇത് അങ്ങോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗൂഗിൾ ലെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി എളുപ്പമാണ്. ചുമ്മാ കർഷകർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈനൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഭാഷ പറഞ്ഞു കൊടുക്കും. സോ ആ ഒരു ഫെസിലിറ്റി ലോ എൻഡ് ഫോൺസിൽ ഇപ്പോൾ ജിയോ ഫോൺസിലും പിന്നെ മറ്റേ ബനാന ഫോണിലേ നോക്കിയടാ അതിലും എല്ലാം ഇപ്പം ഈ ഒരു ഫെസിലിറ്റി ഗൂഗിൾ ലെൻസ് ഇനിയിപ്പോൾ കിട്ടും. പിന്നെ അല്ലാതെ ആപ്സുമായിട്ട് ബന്ധപ്പെട്ട വേറെ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോട്ടിഫൈയിലെ വീഡിയോ പോഡ്കാസ്റ്റ് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം യൂട്യൂബ് ഉള്ളപ്പോൾ എന്തിനാണ് അവർ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു സെറ്റപ്പ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് അവർ എന്തോ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ലോഞ്ചായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്പോട്ടിഫൈ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതില്ല. പക്ഷേ ഉടൻ തന്നെ അതിങ്ങനെ പുഷ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും വരും. അന്ന് കഴിയുമ്പോൾ ഒരു യൂട്യൂബിനൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അത് കോമ്പറ്റീഷൻ ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. സ്പോട്ടിഫൈ ഒന്നാമത് പെയ്ഡ് ഓപ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത് പെയ്ഡും ഫ്രീ യൂസേഴ്സിനും അത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവാറും പെയ്ഡ് യൂസേഴ്സിന് മാത്രമേ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ വല്ല ഫെസിലിറ്റീസ് ആയിരിക്കും. എന്തായാലും നമുക്ക് കണ്ടറിയാം. പിന്നെ ആപ്സിൻ്റെ കാര്യം പറഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് വിൻഡോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം വിൻഡോസിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വിൻഡോസ് X10X എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു നെക്സ്റ്റ് വേർഷൻ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ബ്രാഞ്ച് ഇപ്പം വിൻഡോസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറേ എന്താ പറയുക പ്രീ റിലീസ് വേർഷൻസ് എല്ലാം ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. സോ അതിൻ്റെ റിലീസ് ഡിലേ ചെയ്തൊക്കെയാണ് ഈ കൊറോണയൊക്കെ ആയാലും. അതുകൊണ്ട് 2021 ഇനി പ്രതീക്ഷിച്ചാൽ മതി. സിംഗിൾ സ്ക്രീൻ ഡിവൈസസ് അതായത് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്യുന്ന ഈ തുറന്നൊക്കെ വെച്ചുള്ള സംഭവം ഉണ്ടല്ലോ മറ്റേ സാംസങ്ങിൻ്റെ ഫോണല്ല സാംസങ്ങിൻ്റെ ഹോയുടെ ഒക്കെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. സോ ആ ഫോൺസിലൊക്കെ ആ ഫോൺ കണക്കുള്ള സംഭവങ്ങളിലും പിന്നെ ഈ പൊതുവെ ഡ്യുവൽ സ്ക്രീനായിട്ടുള്ള സിസ്റ്റംസിനെ മനസ്സിൽ കണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ Windows 10X. അപ്പം അത് സിംഗിൾ സ്ക്രീൻ ഡിവൈസസിൽ ഉപയോഗിക്കാം. അത് ഡിലേ ചെയ്തു വരും. ഡിലേ ചെയ്യുന്നു മാത്രമല്ല അവരിപ്പോൾ പറയുന്നത് ചിലപ്പോൾ ലെഗസി Win32 apps എന്ന് പറയുമ്പം നമ്മളുടെ ഇതൊക്കെ ഉണ്ടല്ലോ പഴയ റോട്ടറാഷി ഡേവ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ചിലപ്പോഴേ റണ്ണാവും അത് സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് ഒരു സൂചന നൽകി. അപ്പോൾ അത് വിഷയമാണ്. എന്താ പറയുക ചിലർക്കൊക്കെ പഴയ ഗെയിംസ് ഇരിക്കും പഴയ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ഒരു പ്രത്യേക ഒരു അപ്പോൾ അതിനി ചിലപ്പോൾ നടക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ഇമുലേറ്ററൊക്കെ ഇൻസ്റ്റോൾ ചെയ്ത് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യേണ്ടേക്ക് വരും. അത് നമുക്ക് നോക്കാം. അത് അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല ആ ഒരു കാര്യം. പിന്നെ വേറെ ആപ്സുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ് ഉണ്ട്. എഡ്ജ് ബ്രൗസർ അത് ആൻഡ്രോയിഡിലും ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിലും ഉണ്ട്. മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കിയാണല്ലോ ഡിഫോൾട്ടായിട്ടുള്ള ബ്രൗസർ ഇപ്പോൾ അതാ. അതിന് പുതിയ ഒരു അപ്ഡേറ്റ് ഇപ്പം വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് അനുസരിച്ച് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് PDF ഉണ്ടല്ലോ PDF നമുക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള PDF ഉള്ളു ഇതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്തിട്ട് റീഡ് അലൗഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വിൻഡോസിൻ്റെ എഡ്ജിൽ അത് ഇപ്പം പറ്റും. ഇപ്പം അപ്പം PDF ഒക്കെ എന്ത് PDF ഇംഗ്ലീഷിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് PDF ഏതുണ്ടെന്നുണ്ടെങ്കിലും അതിലോട്ട് ഇത് എഡ്ജിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് റീഡ് അലൗഡ് നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ വായിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജിൻ്റെ അത് കളക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ അത് ഉപയോഗിച്ചാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ റീസെർച്ചൊക്കെ ചെയ്യുന്നത്. സോ അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കിട്ടാം ഒരു കളക്ഷനായിട്ട് കിടക്കും. അപ്പം ആ സാധനം ഇപ്പോൾ ഫോണിലും ഫോണിലെ വേർഷൻ ഉണ്ടല്ലോ അതിലും അവൈലബിൾ ആക്കും എന്നാണ് അവർ പറയുന്നത്. എനിക്കിതുവരെ വന്നില്ല പക്ഷേ അത് ഇറങ്ങിയെന്നാണ് പൊതുവെ പറയുന്നത്. നമ്മളിവിടെ എത്തിയിരുന്നു വരെ അത് എത്തും ഉടൻ എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ അല്ലാതെ പറയാനാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഹാർഡ്വെയർ സൈഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആം ഉണ്ടല്ലോ, ആം പ്രോസസ്സർ. ഇത് നേരത്തെ ഞാൻ സാംസങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാണ്, പ്രോസസ്സറിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. സാംസങ്ങിൻ്റെ വൺ പ്ലസിൻ്റെ സ്നാപ് ഡ്രാഗണോ അവരുടെ സാംസങ്ങിൻ്റെ പ്രോസസ്സർ, അതേ കണക്ക് ആമിൻ്റെ പ്രോസസ്സർ ഇപ്പം ആമിൻ്റെ ആ ഒരു പ്രോസസ്സ് ആ ഒരു കമ്പനി മൊത്തത്തിൽ ഇങ്ങനെ ഫീൽഡിലുണ്ട്. ആർക്ക് വേണമെങ്കിലും മേടിക്കാം. അപ്പം ആപ്പിൾ പറഞ്ഞ് വേണ്ട, അവർക്ക് ഓൾറെഡി പ്രോസസ്സിങ് സെറ്റപ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ലതാണ്. പക്ഷേ എൻ വി ഡി മേടിക്കാന്ന് പറയും. സോ ഭാവിയിൽ ഇനിയിപ്പോൾ എൻ വി ഡിയുടെ തന്നെ പ്രോസസ്സറും ഗ്രാഫിക്സ് കാർഡും കൂടെ വരും. അപ്പോൾ അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് പറക്കും. അത് അവരിപ്പം ആരും മേടിച്ചില്ല, പക്ഷേ അത് സംസാരത്തിനാണ്. എന്തായാലും എൻ വി ഡിയുടെ കാര്യം ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു കാര്യം. എൻ വി ഡിയുടെ ആംബിയർ A100 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജി പി ആണ് ഇപ്പം റെക്കോർഡിട്ട്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ജി പി എന്നുള്ള റെക്കോർഡിട്ടുണ്ട്. അത് നമുക്ക് അതൊരു എന്താ പറയുക, റെക്കോർഡിട്ടു എന്നും എന്നേ ഉള്ളൂ. കാര്യം നേരത്തെ ഈ നമ്മുടെ AMDയുടെ റേഡിയോ എന്ന് പറഞ്ഞ് അവരുടെ ഒരു പ്രോസസ്സറൊക്കെ ഉണ്ട്. അപ്പം അതായിരുന്നു യൂഷ്വലി ബൾക്കായിട്ടുള്ള വർക്കിനൊക്കെ കിടുക. അപ്പം അത് ബ്രൂട്ട് സ്ട്രെങ്ത് വെച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു പോകണമായിരുന്നു. കൂടുതൽ സ്പീഡും എല്ലാം അതിനായിരുന്നു. ആ ഒരു അങ്ങനെ AMDയുടെ കയ്യിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ NVIDIA ഇപ്പം തിരിച്ച് കയറി വരുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് പ്രോസസ്സറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാനാണെങ്കിൽ സാംസങ്ങിൻ്റെ എക്സിനോസ് ഉണ്ടല്ലോ, നമ്മളുടെ സാംസങ്ങിൻ്റെ നേരത്തെ പറഞ്ഞ ഫോണിലുള്ള എക്സിനോസ് Windows 10 റൺ ചെയ്യുന്ന PCs ഉപയോഗിക്കാൻ പറ്റുന്ന രീതി ഡെവലപ്പ് ചെയ്യും എന്ന് സാംസങ് ഇപ്പോൾ പറയുന്നുണ്ട്. സോ ഇനിയിപ്പോൾ സാംസങ്ങിൻ്റെ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ എക്സിനോസ് പ്രോസസ്സർ അതിൻ്റെ അത് കാണും. ഭാവിയിലാണ്, ഒരു 1-2 വർഷത്തിനകം അങ്ങനെ ചെയ്യാനാണ് അവരുടെ ഇപ്പോൾ പ്ലാൻ. എനിക്കൊന്നും എല്ലാവരും ഇപ്പോൾ സ്വന്തം പ്രോസസ്സർ, നേരത്തെ പറഞ്ഞ കണക്ക് സ്വന്തമായിട്ട് പ്രോസസ്സർ ഉണ്ടാക്കുന്ന ഒരു രീതിയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കമ്പനിക്കും സെപ്പറേറ്റ് പ്രോസസ്സ്, അങ്ങനെ ആയിരിക്കും ഭാവിയിൽ. കാര്യം പ്രോസസ്സറിന് മേടിക്കുമ്പോൾ അത്യാവശ്യം ഒരു $50 അടുപ്പിച്ച് ഈ ഫോണിൻ്റെ വിലയെന്ന് പറയുന്ന പ്രോസസ്സർ എൻ്റെ തന്നെ ഓവർഹെഡാണ്. ഇവർ കൂടുതൽ കാശ് വാങ്ങിക്കും, ഉണ്ടാക്കുന്ന അത്ര എമൗണ്ട് അല്ല. പിന്നെ അതൊന്നും എക്സ്ട്രാ കുറച്ച് മേടിക്കുമല്ലോ. ആ ഒരു നഷ്ടം പരിഹരിക്കാനായിട്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അതിനുശേഷം ഒരു ന്യൂസ് പറയാൻ വിട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം ഉണ്ടല്ലോ ആൻഡ്രോയിഡിൻ്റെ, ആൻഡ്രോയിഡിൽ ഗൂഗിൾ ക്രോം, അതിൽ ഡൗൺലോഡ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉടൻ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു എഡ്ജിൽ ഇപ്പോൾ പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയാണെന്നോ. അപ്പം ഗൂഗിൾ ഇതേണക്ക് എഡ്ജിൻ്റെ കയ്യിലോട്ട് മൊബൈൽസ് ഫീൽഡിലുള്ള ഈ ഒരു എന്താ പറയുക, ആ ഒരു മാർക്കറ്റ് കൈവിടാതിരിക്കാൻ വേണ്ടി ഗൂഗിൾ ക്രോമിൽ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ തുടങ്ങി. അതാണ് കാര്യം. എന്തായാലും അത് നമുക്ക് ഗുണമാണ്, നമുക്ക് പുതിയ പുതിയ ഫീച്ചേഴ്സ് കിട്ടുമല്ലോ. ആ കോമ്പറ്റീഷൻ നല്ല കാര്യമാണ്. പിന്നെ അല്ലാതെ പറയാനാണെങ്കിൽ PUBGയുടെ മൊബൈൽ ലൈറ്റ് വേർഷൻ ഇപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് അപ്ഡേറ്റ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. PUBG കളിക്കുന്നവരൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റ് കിട്ടി നിങ്ങൾ കളിച്ച് കാണുമല്ലോ. അപ്പോൾ ഞാനും മൊബൈൽ ലൈറ്റാണ് കളിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എന്തോ പുതിയ മാപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂയിന് കണക്കൊരു ഏരിയ ഉണ്ട്. അപ്പം അതിൻ്റെ പേര് എനിക്ക് എപ്പോഴും മറന്നു. പക്ഷേ അതിലൊരു ഗെയിം പ്ലേ ഉണ്ടല്ലോ, നമ്മൾ 5 പേരാണ് അപ്പുറത്ത് 5 പേരാണ്, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കും, ആരാധന 40 എത്തുന്നോ അവർക്ക് കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ. ആ സംഭവം അതിന് പുതിയ മാപ്പ് വന്നു, അത് നല്ല ഗുണമായി. എനിക്ക് പ്രത്യേകിച്ച് ഗുണമായി, കാര്യം ഞാൻ അതേ കളിക്കാറുള്ളൂ. മറ്റേനൊക്കെ നെറ്റൊക്കെ വിഷയം, അതുകൊണ്ട് ഇതാകുമ്പം അല്പം കൂടെ നെറ്റ് സ്ലോ ആണെങ്കിലും എന്തുകൊണ്ടോ വർക്കാവും. പിന്നെ ഗൂഗിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗൂഗിള് വേറൊരു കാര്യം കൂടെ ചെയ്തായിരുന്നു. അത് ഗൂഗിൾ പ്ലേ അല്ല, ഗൂഗിൾ മ്യൂസിക് അല്ല, യൂട്യൂബ് മ്യൂസിക് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഗുണമുള്ളൂ. എന്ന് വെച്ചാൽ കൊളാബറേറ്റീവ് പ്ലേലിസ്റ്റ് എന്നൊരു സെറ്റപ്പ് അവരിപ്പം ആഡ് ചെയ്തു. പക്ഷേ അവരുടെ അത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ പറയുന്നത് AIയും കൂടെ അതിലുണ്ടാകും. അപ്പോൾ എന്താണോ ഒരു ഉദ്ദേശിക്കുന്നത് അറിഞ്ഞുകൂടാ. പ്ലെയിനായിട്ട് കുറേ പേർക്ക് ഒരു കൊളാബറേറ്റീവ് ആയിട്ട് പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്ന സെറ്റപ്പ് ചെയ്താൽ അത് മതി. അത് അപ്പം ഞാൻ യൂട്യൂബ് മ്യൂസിക് ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവർ പറയുന്ന അത് തന്നെ പിന്നെ AIയും കൂടെ ഉപയോഗിച്ച് ചിലപ്പം കൂടെ ഫൈൻ ട്യൂൺ ചെയ്യും എന്നൊക്കെയാണ് അവർ പറയുന്നത്. യൂട്യൂബ് മ്യൂസിക് ഉപയോഗിക്കുന്നവർക്ക് അത് ഗുണമാണ്. പിന്നെ അല്ലാതെ ആപ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ വേറെ കാര്യം ചെയ്തു. നമ്മളുടെ ആൻഡ്രോയിഡിലെ ജിമെയിലിൻ്റെ ആപ്പിൻ്റെ അകത്ത് തന്നെ ഗൂഗിൾ മീറ്റും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു നീക്കം ഇവർ തുടങ്ങിയിട്ടുണ്ട്, റോൾ ഔട്ട് ചെയ്തു. അതും എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ സാധനം ഇപ്പോഴും റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സ്ക്രീൻഷോട്ടൊക്കെ കണ്ടായിരുന്നു അതിൻ്റെ. അപ്പം ഒരു സൈഡിലായിട്ട് മെയിൽ, മറ്റേ സൈഡിലായിട്ട് മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒന്നിൽ നിന്ന് മറ്റേതിലോട്ട് പോകാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അത് ഉടൻ തന്നെ ഒരാഴ്ചക്കകം അല്ലെങ്കിൽ 2 ആഴ്ചക്കകം നമ്മുടെ ആപ്സിലോട്ട് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വേറെ പറയാനാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ്സിലെല്ലാം ഇപ്പോൾ QR കോഡിന് ഇപ്പം കാണും. അപ്പം എപ്പം നമ്മളുടെ ഈ ഏരിയയിലോട്ടൊക്കെ വരാതെ മിക്കവാറും റെയിൽവേയുടെ അങ്ങനെ പുഷ് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് പുഷ് ഔട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഇനി കാണുമായിരിക്കും. സോ ഇനിയിപ്പോൾ കോൺടാക്ട് ലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ടാണ് QR കോഡ് ഇങ്ങനെ കാണിച്ചാൽ മതി. TTR ഇപ്പോൾ TTR സ്കാൻ ചെയ്തിട്ട് ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം അത് എല്ലാവർക്കും അല്പം ഗുണമാണ്. മാത്രമേ ഈ ടിക്കറ്റ് നല്ല ഗുണമാണ്, ഈ പരിപാടി കൊള്ളാം. അതായത് ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവമൊക്കെ ഉള്ള സാധാരണ ഇന്ത്യൻ റെയിൽവേ ചെയ്യാത്തതാണ്, ഭയങ്കര സ്ലോ ആയതൊക്കെ ഇന്നോവേറ്റീവ്. പക്ഷേ ഇത് കൊള്ളാം. പിന്നെ അല്ലാതെ വേറെ സെപ്പറേറ്റ് രണ്ട് കാര്യങ്ങളും കൂടെ ഉള്ളൂ. അത് ഞാൻ റാൻഡമായിട്ട് സയൻസും ടെക്നോളജിയൊക്കെ ബന്ധപ്പെട്ട് പറയുന്നേ. ഒന്നാമത്തെ കാര്യം കാനോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈപ്പ് പി സി ഉണ്ട്, പി സി ബിൽഡ് ചെയ്യുന്നത് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കെല്ലാം കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, ട്രാൻസ്പെയറൻറ്റാണ്. ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം, അല്ലാതെ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ പിള്ളേരെ കാണിച്ച് എന്തൊക്കെ ഏതൊക്കെ ഭാഗമാണ് സി പി യു എന്തുവാണെന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പുതിയൊരു വേർഷൻ അവർ ഇറക്കിയിട്ടുണ്ട്. ഇത് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇനിയിപ്പം ഈ ലോക്ക്ഡൗൺ എല്ലാം വന്നതിനാൽ അല്പം കൂടെ ഈ നെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കുറച്ചും കൂടെ സ്ട്രെസ് നമ്മുടെ ഗവൺമെൻറ്റും എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ചിലപ്പം കൊണ്ടുവന്ന് പിള്ളേരെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ ഉപയോഗിക്കുമായിരിക്കും. നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ലീഡ് സിസ്റ്റത്തിൻ്റെ രീതി വെച്ച് ഒരു 10 വർഷം എടുക്കും, പക്ഷേ ഒരു അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരു സൈഡിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനം സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയാനാണെങ്കിൽ UAE ഫസ്റ്റ് മിഷൻ മാസിലോട്ടുള്ള അവരുടെ ഫസ്റ്റ് മിഷൻ ലോഞ്ച് ചെയ്തു. നമ്മുടെ മംഗളിൽ ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് നമുക്കിനിയിപ്പം ഇത് പയ്യെ ലോഞ്ച് ചെയ്താൽ മതി. പക്ഷേ ഇവരിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ജപ്പാനിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. അല്ല, ജപ്പാൻ്റെ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ അകത്ത് ഇവർ ലോഞ്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഈ സമയത്ത് ലോഞ്ച് ചെയ്യാനുള്ള കാരണം മംഗളിയാൻ കണ്ടവർക്കൊക്കെ അറിയാം, ഒരു സ്പെഷ്യൽ ടൈം പീരീഡിൽ മാത്രമേ ലോഞ്ച് ചെയ്താലേ അങ്ങ് എത്തത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്യൂവൽ വേണം. അപ്പോൾ അതൊക്കെ പ്രാക്ടിക്കലല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയം 1-2 രാജ്യങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അമേരിക്ക ലോഞ്ച് ചെയ്തു. പക്ഷേ അവർ സ്ഥിരം ഈ ഓരോ വട്ടവും ഇങ്ങനെയുള്ള ഒരു എത്രയോ മാസം കൂടുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. എനിക്ക് തോന്നുന്നു 15 മാസമോ 18 മാസമോ. അപ്പം ആ സമയത്ത് ഇവർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതുള്ളതാ. പക്ഷേ ഈ UAE ആദ്യമായിട്ടാണ് ലോഞ്ച് ചെയ്തത്. സോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ അവർ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാശല്ലേ, നല്ല കാര്യമാണ്. സ്പേസ് ഫീൽഡ് എവരും കൂടെ ഉണ്ടെങ്കിൽ അത്രയും ഫീൽഡ് ഡെവലപ്പാകും, എന്തായാലും അതും കൂടെ ഉള്ളൂ. ഇന്ന് ഈ വട്ടം ഞാൻ ഇത്രയും പറഞ്ഞു ഒതുക്കുകയാണ്. എന്തായാലും ഇതിപ്പോൾ സെക്കൻഡ് എപ്പിസോഡാണ്, ഞാൻ അതൊന്ന് പരീക്ഷണാർത്ഥം തുടങ്ങിയതാണ്. ആളുകൾ പറഞ്ഞ് ഇത് ഇഷ്ടപ്പെട്ടു, ഇതേ കണക്കിന് ഈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്, അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ നോക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് പോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ എന്താണ് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ ഞാൻ കറക്റ്റായി പറഞ്ഞേ. സോ അവിടെ കയറി അവിടെ നിന്നും കൂടെ ഒന്ന് വീഡിയോസ് ചില വെറൈറ്റി വീഡിയോസൊക്കെ ആണ്, ഞാൻ സ്വയം പുകഴ്ത്തുന്നതല്ല, പക്ഷെ വെറൈറ്റി വീഡിയോസാണ്. അപ്പം അതിൽ കയറി ഏതിലേക്കിലൊക്കെ ഏതിലെങ്കിലും കയറിയിട്ട് ഇവിടെ നിന്നാണ് അങ്ങോട്ട് വന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. എന്തായാലും ഇനിയിപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.